അധ്യായം 35. അനന്തരം യോശിയാവ് യെരുശലേമിൽ യഹോവയ്ക്ക് ഒരു പെസഹ ആചരിച്ചു. 1 മാസം 14 അവർ പെസഹ അറുത്തു. അവൻ പുരോഹിതന്മാരെ താന്താങ്ങളുടെ വേലയ്ക്ക് നിർത്തി യഹോവയുടെ ആലയത്തിലെ ശുശ്രൂഷയ്ക്കായി അവരെ ധൈര്യപ്പെടുത്തി. അവൻ എല്ലാ ഇസ്രയേലിനും ഉപാധ്യായന്മാരും യഹോവയ്ക്ക് വിശുദ്ധന്മാരുമായ ലേവ്യരോട് പറഞ്ഞത്, ഇസ്രയേൽ രാജാവായ ദാവീദിന്റെ മകൻ ശലോമോൻ പണിത ആലയത്തിൽ വിശുദ്ധ പെട്ടകം വെപ്പീൻ. ഇനി അത് നിങ്ങളുടെ തോളുകൾക്ക് ഭാരമായിരിക്കരുത്. നിങ്ങളുടെ ദൈവമായ യഹോവയെയും അവൻ്റെ ജനമായ ഇസ്രയേലിനെയും സേവിച്ചുകൊള്ളുവീൻ. ഇസ്രയേൽ രാജാവായ ദാവീദിൻ്റെയും അവൻ്റെ മകനായ ശലോമോൻ്റെയും എഴുത്തുകളിൽ കാണും പോലെ പിതൃഭവനം പിതൃഭവനമായും കൂറുകൂറായി നിങ്ങളെ തന്നെ ക്രമപ്പെടുത്തുവീൻ. നിങ്ങളുടെ സഹോദരന്മാരായ ജനത്തിൻ്റെ പിതൃഭവന വിഭാഗമനുസരിച്ച് ഓരോന്നിന് ലേവ്യരുടെ ഓരോ പിതൃഭവന ഭാഗം വരുവാൻ തക്കവണ്ണം വിശുദ്ധ മന്ദിരത്തിങ്കൽ നിന്നുകൊള്ളുവീൻ. ഇങ്ങനെ നിങ്ങൾ പെസഹ അറുത്ത് നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുകയും മോശമുഖാന്തരമുണ്ടായ യഹോവയുടെ അരുളപ്പാട് നിങ്ങളുടെ സഹോദരന്മാർ അനുസരിക്കേണ്ടതിന് അവരെ ഒരുക്കുകയും ചെയ്യുവീൻ. യോശിയാവ് അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും വേണ്ടി പെസഹ യാഗങ്ങൾക്കായിട്ട് രാജാവിൻ്റെ വക ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ആകെ 30,000 കുഞ്ഞാടിനെയും വെള്ളാട്ടിൻകുട്ടിയെയും 3,000 കാളയെയും ജനത്തിന് കൊടുത്തു. അവൻ്റെ പ്രഭുക്കന്മാരും ജനത്തിനും പുരോഹിതന്മാർക്കും ലേവ്യർക്കും ഔദാര്യത്തോടെ കൊടുത്തു. ദൈവാലയ പ്രമാണികളായ ഹിൽക്കിയാവും സെഖരിയാവും യഹിയേലും പുരോഹിതന്മാർക്ക് പെസഹായാഗങ്ങൾക്കായിട്ട് 2,600 കുഞ്ഞാടിനെയും 300 കാളയെയും കൊടുത്തു. കോനന്യാവും അവൻ്റെ സഹോദരന്മാരായ ശെമയ്യാവും നെഥനയേലും ലേവ്യരുടെ പ്രഭുക്കന്മാരായ ഹസബ്യാവും യഹിയേലും യോസാബാദും ലേവ്യർക്കും പെസഹായാഗങ്ങൾക്കായിട്ട് 5,000 കുഞ്ഞാടിനെയും 500 കാളയെയും കൊടുത്തു. ഇങ്ങനെ ശുശ്രൂഷ ക്രമത്തിലായി. രാജകൽപ്പനപ്രകാരം പുരോഹിതന്മാർ തങ്ങളുടെ സ്ഥാനത്തും ലേവ്യർ കൂറുകൂറായും നിന്നു. അവർ പെസഹ അറുത്തു. പുരോഹിതന്മാർ അവരുടെ കയ്യിൽ നിന്ന് രക്തം വാങ്ങി തളിക്കുകയും ലേവ്യർ തോലുരിക്കുകയും ചെയ്തു. പിന്നെ മോശയുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ യഹോവയ്ക്ക് അർപ്പിക്കേണ്ടതിന് അവർ ജനത്തിൻ്റെ പിതൃഭവന വിഭാഗമനുസരിച്ച് കൊടുപ്പാൻ തക്കവണ്ണം ഹോമയാഗത്തെയും അങ്ങനെ തന്നെ കാളകളെയും നീക്കിവെച്ചു. അവർ വിധി പോലെ പെസഹയെ തീയിൽ ചുട്ടു. നിവേദിതങ്ങളെ കലങ്ങളിലും കുട്ടകങ്ങളിലും ചട്ടികളിലും വേവിച്ച് സർവജനത്തിനും വേഗത്തിൽ വിളമ്പിക്കൊടുത്തു. പിന്നെ അവർ തങ്ങൾക്കും പുരോഹിതന്മാർക്കും വേണ്ടി ഒരുക്കി. അഹരോന്യരായ പുരോഹിതന്മാർ ഹോമയാഗങ്ങളും മേദസ്സും അർപ്പിക്കുന്നതിൽ രാത്രി വരെ അധ്വാനിച്ചിരുന്നതുകൊണ്ട് ലേവ്യർ തങ്ങൾക്കും അഹരോന്യരായ പുരോഹിതന്മാർക്കും വേണ്ടി ഒരുക്കി. ആസാഫ്യരായ സംഗീതക്കാർ ദാവീദിൻ്റെയും ആസാഫിൻ്റെയും ഹേമാൻ്റെയും രാജാവിൻ്റെ ദർശകനായ യദൂഥൂൻ്റെയും കൽപ്പനപ്രകാരം തങ്ങളുടെ സ്ഥാനത്തും വാതിൽകാവൽക്കാർ അതത് വാതിൽക്കലും നിന്നു. അവർക്ക് തങ്ങളുടെ ശുശ്രൂഷ വിട്ടുപോകുവാൻ ആവശ്യമില്ലായിരുന്നു. അവരുടെ സഹോദരന്മാരായ ലേവ്യർ അവർക്ക് ഒരുക്കിക്കൊടുത്തു. ഇങ്ങനെ യോശിയാ രാജാവിൻ്റെ കൽപ്പനപ്രകാരം പെസഹ ആചരിപ്പാനും യഹോവയുടെ യാഗപീഠത്തിന്മേൽ ഹോമയാഗങ്ങൾ അർപ്പിപ്പാനും വേണ്ടിയുള്ള യഹോവയുടെ സകല ശുശ്രൂഷയും അന്ന് ക്രമത്തിലായി. അവിടെയുണ്ടായിരുന്ന ഇസ്രയേൽ മക്കൾ ആ സമയത്ത് പെസഹയും പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഉത്സവവും 7 ദിവസം ആചരിച്ചു. ശമുവേൽ പ്രവാചകന്റെ കാലം മുതൽ ഇസ്രയേലിൽ ഇതുപോലെ ഒരു പെസഹ ആചരിച്ചിട്ടില്ല. യോശിയാവും പുരോഹിതന്മാരും ലേവ്യരും അവിടെ ഉണ്ടായിരുന്ന എല്ലാ യഹൂദയും ഇസ്രയേലും യെരുശലേം നിവാസികളും ആചരിച്ച ഈ പെസഹ പോലെ ഇസ്രായേൽ രാജാക്കന്മാരാരും ആചരിച്ചിട്ടില്ല. യോശിയാവിൻ്റെ വാഴ്ചയുടെ 18 ആണ്ടിൽ ഈ പെസഹ ആചരിച്ചു. യോശിയാവ് ദൈവാലയത്തെ യഥാസ്ഥാനത്താക്കുക മുതലായ ഈ കാര്യങ്ങളൊക്കെയും കഴിഞ്ഞ ശേഷം മിസ്രയീം രാജാവായ നെഖോഫ്രാത്തിന് സമീപത്തുള്ള കക്കേമീഷ് ആക്രമിക്കാൻ പോകുമ്പോൾ യോശിയാവ് അവൻ്റെ നേരെ പുറപ്പെട്ടു. എന്നാൽ അവൻ അവൻ്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. യഹൂദ രാജാവേ, എനിക്കും നിനക്കും തമ്മിലെന്ത്? ഞാൻ ഇന്ന് നിന്റെ നേരെയല്ല, എനിക്ക് യുദ്ധമുള്ള ഗ്രഹത്തിൻ്റെ നേരെ അത്രേ പുറപ്പെട്ടിരിക്കുന്നത്. ദൈവം എന്നോട് ബദ്ധപ്പെടുവാൻ കൽപ്പിച്ചിരിക്കുന്നു. എൻ്റെ പക്ഷത്തിലുള്ള ദൈവം നിന്നെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവനോട് ഇടപെടരുത് എന്ന് പറയിച്ചു. എങ്കിലും യോശിയാവ് വിട്ടുതിരിയാതെ അവനോട് യുദ്ധം ചെയ്യേണ്ടതിന് വേഷം മാറി. നെഖോ പറഞ്ഞ ദൈവവചനങ്ങളെ കേൾക്കാതെ അവൻ മെഗിദോ താഴ്വരയിൽ യുദ്ധം ചെയ്യുവാൻ ചെന്നു. വില്ലാളികൾ യോശിയ രാജാവിനെ എയ്തു. രാജാവ് തൻ്റെ ഭൃത്യന്മാരോട്, എന്നെ കൊണ്ടുപോകുവിൻ, ഞാൻ കഠിനമായി മുറിവേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ്റെ ഭൃത്യന്മാർ അവനെ രഥത്തിൽ നിന്നിറക്കി അവൻ്റെ രണ്ടാം രഥത്തിലാക്കി യെരുശലേമിൽ കൊണ്ടുവന്നു. അവൻ മരിച്ചു. അവൻ്റെ പിതാക്കന്മാരുടെ ഒരു കല്ലറയിൽ അവനെ അടക്കം ചെയ്തു. എല്ലാ യഹൂദയും യെരുശലേമും യോശിയാവെക്കുറിച്ച് വിലപിച്ചു. യിരെമ്യാവും യോശിയാവെക്കുറിച്ച് വിലപിച്ചു. സകല സംഗീതക്കാരും സംഗീതക്കാരിത്തികളും ഇന്നുവരെ അവരുടെ വിലാപങ്ങളിൽ യോശിയാവെക്കുറിച്ച് പ്രസ്താവിക്കുന്നു. ഇസ്രയേലിൽ അത് ഒരു ചട്ടമാക്കിയിരിക്കുന്നു. അവ വിലാപങ്ങളിൽ എഴുതിയിരിക്കുന്നുവല്ലോ. യോശിയാവിൻ്റെ മറ്റുള്ള വൃത്താന്തങ്ങളും യഹോവയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരമുള്ള അവൻ്റെ സൽപ്രവർത്തികളും ആദ്യ അവസാനം അവൻ്റെ ചരിത്രവും ഇസ്രയേലിലെയും യഹൂദയിലെയും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ.